അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നു. അന്നാളിൽ ഞാൻ ദേശത്തുനിന്ന്
പറയുകയാണ്, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കർത്താവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പ്രവചിച്ചു. അതിന്റെ 12:10 വാക്യം നമുക്ക് വായിക്കാം.
ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും.
ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അടുത്ത വാക്യം പറയുകയാണ്, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ക്രൂശുമരണം ഒരു ദിവസം യാദൃച്ഛികമായി സംഭവിച്ചതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചത് അക്ഷരം പ്രതി ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം നിറവേറിയതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് വന്നപ്പോൾ അവരെല്ലാവരെയും താമ്രസർപ്പം, ആ അഗ്നിസർപ്പം കടിച്ചപ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും. ദൈവം കൊടുത്ത ഒരു പ്രമാണം ഇതായിരുന്നു. അനേകർ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, പാളയത്തിന്റെ നടുക്കൊരു താമ്ര സർപ്പത്തെ ഉയർത്തുക. ഇത് കൊടുത്ത പ്രമാണം ഇതായിരുന്നു, ആര് നോക്കുന്നുവോ നോക്കുന്നവൻ ജീവിക്കും. മരണകരമായ പാപത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ കടിയേറ്റവൻ, അവന് കൊടുത്ത പ്രമാണം ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തെ നോക്കിയാൽ മതി, അവൻ ജീവിക്കും. കർത്താവ് വന്ന് സംസാരിച്ചപ്പോഴ വാക്യപ്രകാരം പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിച്ചതിന് ഒരു കാരണമേ ഉള്ളൂ. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഉപവാസം കൊണ്ടോ ഒന്നുമല്ല, നമ്മൾ ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നോക്കി നാം രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. സകല ഭൂസീമവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിവ് ഇംഗ്ലീഷ് എഴുതി, ലുക്ക് ടു മീ ഓൾ ദെൻസ് ഓഫ് ദ എർത്ത് ആൻഡ് ബി സേവ്ഡ്. രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ജസ്റ്റ് ലുക്ക്, ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നോക്കുക. പ്രിയമുള്ളവരെ, അവിടെ പറയുകയാണ്, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും വേണ്ടി പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി ഒരു ഉറവ തുറന്നിരിക്കുവെന്ന്. എന്നിട്ട് പ്രവാചകൻ പ്രവചിക്കുകയാണ്, അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. ഇനിയും വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:10 അതിന്റെ 31 മുതലുള്ള ഭാഗങ്ങളിലാണ് ആ വാക്യങ്ങൾ പറയുന്നത്, നിറവേറിയത്. എല്ലാവരും എടുത്താട്ടെ, യോഹന്നാന്റെ സുവിശേഷം 19:10 അതിന്റെ 30 വാക്യത്തിൽ യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി 31 മുതൽ നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, 3 പേരാണ് അവിടെ, 2 കള്ളന്മാരും അതിന്റെ മധ്യത്തിൽ യേശു കർത്താവുമാണ് ക്രൂശിക്കപ്പെട്ടത്. 2 പേരുടെയും കാലൊടിച്ചു. യേശുവിന്റെ കാൽ എന്ത് ചെയ്തില്ല? അതിന്റെ കാരണം എന്താ? അവന്റെ അസ്ഥികൾ ഒന്നുപോലും എന്ത് ചെയ്യത്തില്ല, ഒടിഞ്ഞു പോകത്തില്ലെന്ന് സങ്കീർത്തനങ്ങളിലും അല്ലെങ്കിൽ പ്രവാചകന്മാർ ആത്മാവിൽ പറഞ്ഞതുകൊണ്ട് ആ വചനം അക്ഷരം പ്രതി നിറവേറുകയാണ്. അവര് അന്ന് അവന്റെ കാലൊടിച്ചില്ല. ഓക്കെ, അടുത്ത വചനം. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. ആ പ്രിയുള്ള, നമ്മളിത് പറയുമ്പോൾ ആത്മാവിൽ അങ്ങോട്ട് നോക്കണം. യേശുവിന്റെ അടുക്ക് വന്നപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് കണ്ടതുകൊണ്ട് അവന്റെ കാലെന്ത് ചെയ്തില്ല, എന്തില്ല, ഒടിച്ച്. യോഹന്നൻ വളരെ ആത്മാവിൽ എഴുതിയ ഒരു വാക്യം നമുക്ക് അടുത്ത വളരെ ശ്രദ്ധയോടെ വായിക്കാം. 34. ആ എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. എന്തിനാണ് ചെയ്തേ? ഓൾറെഡി മരിച്ചു ഒരാളാ. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും വേണ്ടി പാപത്തിന്റെയും മാലിന്യത്തിന്റെയും ആ നിർമാർജനത്തിനായിട്ട് ഒരു ഉറവ തുറന്നിരിക്കുമെന്ന് പ്രവാചകൻ ഇവിടെ പറയുകയാണ്. അവനെ വിലാപ്പുറത്ത് കുട്ടി ഉടനെ വെള്ളവും രക്തവും വെള്ളവും പുറപ്പെട്ടു. അടുത്ത വാക്യമാണ് എന്നെ ഉത്സാഹിപ്പിച്ച 35 വാക്യം. ഹല്ലേലൂയ. ഇത് ആര് കണ്ടോ? ഇത് കണ്ടവൻ എന്ത് ചെയ്യാന്നറിയോ? ഇത് ആരും പറഞ്ഞു കേട്ടതല്ല, ഇത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവൻ പറയുക, സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, വായിച്ചേ. ആ യോഹന്നാൻ പറഞ്ഞു കേട്ടോ, അവന്റെ സാക്ഷ്യം എന്താ? ചുമ്മാ പറഞ്ഞതല്ല, അത് അവന്റെ വിലാപ്പുറത്ത് കുത്തിയെന്നും ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന് ഞാൻ കണ്ടിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക. അടുത്തത് എന്റെ സാക്ഷ്യം എന്താ? സത്യം. ഒരു അവന്റെ സാക്ഷ്യം എന്താകുന്നു? സത്യമാകുന്നു. ഇനി അടുത്തത് ഇത്രയും പറഞ്ഞാ പോരെ. അടുത്ത വാക്യം. ആ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്ട്രെസ് കണ്ടോ? ഒന്ന് പറഞ്ഞു ഇത് കണ്ടവനാ സാക്ഷ്യം പറഞ്ഞേ, രണ്ട് പറഞ്ഞു അവന്റെ ചുമ്മാ പറഞ്ഞല്ല അവന്റെ സാക്ഷ്യം സത്യമാണെന്ന്, മൂന്നാമത് പറയുക എന്തിനാ ഇത് പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, നിങ്ങളും വിശ്വസിക്കേണ്ടതിന്, നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അടുത്ത വചനം. അവന്റെ ഒരു അസ്ഥി ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് അവിടെയും പിന്നെയും പറയുക. യോഹന്നാൻ പറയുക, ഞാൻ സത്യം പറയുക, ഞാൻ കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യമാ രക്തവും വെള്ളം ഒഴുകുന്നേ. പിന്നെ ഞാൻ സത്യം പറയുക, പിന്നെ പറയുക, ഞാനിത് വീണ്ടും പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ സത്യം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അവന്റെ അസ്ഥിയും ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ലേ എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അടുത്ത വചനം. ആ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. അവൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കർത്തൃമേശയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഫീലിംഗിന് അപ്രീഡ് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ചെല്ലു പറയും കർത്തൃമേശ സമയത്ത് നമ്മൾ വളരെ തീർച്ചയായിട്ടും കർത്താവിന്റെ ക്രൂശുമരണം നമ്മൾ ഓർക്കണം. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതും കർത്താവ് നമുക്ക് വേണ്ടി പീഡകളേറ്റതൊക്കെ നമ്മൾ ധ്യാനിക്കണം. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മൾ ഈ കപ്പെടുത്ത് ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ഇതാണ്, വിക്ടറി, ജയം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് മേടിച്ചെന്ന ജയമാണ് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മത്സരത്തിൽ പങ്കെടുത്ത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്ഥലത്ത് കയറി നിങ്ങൾക്കൊരു ട്രോഫി തന്നാൽ ആ ട്രോഫി നിങ്ങൾ എങ്ങനെ ആയിരിക്കും ഉയർത്തുന്നത്? അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ അന്തരാത്മാവിൽ ഈ കപ്പ് നിങ്ങൾ ഉയർത്തുമ്പോൾ പറയണം, വിക്ടറി ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇത് ജയമാണ്, ഇത് എന്റെ ജയമല്ല, ഇത് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പിശാചിന്റെ തലയെ തകർത്തതിന്റെ ജയം ഇന്ന് ഈ കർത്തൃമേശ ഞാൻ ഉയർത്തുമ്പോൾ 2000 വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ പട്ടണത്തിലെ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് എളിവനായി ഞാനും വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പറയാം, നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം, പിശാചിന്റെ മേൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം, പാപത്തിന് മേൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത് ജയത്തിന്റെ ദിവസമാ. ഹല്ലേലൂയ. ആ ചിത്രം നിങ്ങളുടെ ഉള്ളിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച ആള്, അദ്ദേഹം ഒരു ഫിലിമിൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കെമിക്കൽസ് പുരട്ടി നോക്കി, എന്നിട്ട് ആ പ്രകാശം അതിലേക്ക് കടത്തിവിട്ടപ്പെടുന്നു,
അതിൽ ആ രൂപം വീണില്ല. വീണ്ടും അദ്ദേഹം മറ്റനേക കാര്യങ്ങൾ ആ ആ ഫിലിമിൽ പുരട്ടിയ ശേഷം അദ്ദേഹം ട്രൈ ചെയ്തപ്പോൾ ഇതാ ചിത്രം അദ്ദേഹം പറയുകയാണ്, ആദ്യമായി ലോകത്തിൽ ആദ്യമായ ഒരു ചിത്രം ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിഞ്ഞതുപോലെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ പതിയുന്നൊരു ചിത്രമുണ്ട്, ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ചിത്രം. ഹാലലൂയ. 13-ാം നൂറ്റാണ്ടിൽ രണ്ട് ആത്മീയരായ രണ്ടു പേര് വളരെയധികം ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നു. അവരുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവർ രണ്ടുപേരും വളരെ അറിവുള്ളവരായിരുന്നു. ഒന്നാമത്തെ ആള് ധാരാളം പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്, തിരുവചനങ്ങളെ കുറിച്ച് ആഴമേറിയ വെളിപ്പാടുകളും അറിവുകളും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് ഇത്ര ജ്ഞാനം കിട്ടിയത്? ഇത്രയും ജ്ഞാനം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ദൈവത്തെ സംബന്ധിച്ച്? അവസാനം പോകാൻ നേരം പറഞ്ഞു, ഐ വാണ്ട് ടു സീ യുവർ ലൈബ്രറി, എനിക്ക് നിങ്ങളുടെ ലൈബ്രറി ഒന്ന് കാണാൻ അവസരം തരാമോ? നിങ്ങൾക്ക് ഇത്ര ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ലൈബ്രറി എത്ര വലുതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, വരിക. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി ഒരു ചെറിയ മുറി കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ചെറിയൊരു സെല്ല് പോലൊരു കുഞ്ഞു മുറി, അവിടെ ഒരു ക്രോസ് കിടപ്പുണ്ട്. അദ്ദേഹം അവിടെ കാണിച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ലൈബ്രറി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ധ്യാനിച്ച പൗലോസ് പറഞ്ഞു, ക്രൂശാണ് യഥാർത്ഥ ജ്ഞാനം. കർത്താവിലേക്ക് നാം നോക്കുക. ഇന്ന് ജയത്തിന്റെ ദിവസമാണ്. കർത്താവിലേക്ക് നമുക്ക് കടന്നു വരാം. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുക. അതുകൊണ്ടാണ് വില്യം കൗപ്പർ പാടിയത്, ഇമ്മാനുവൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാവക്കറ, ദേർ ഇസ് എ ഫൗണ്ടൻ ഫ്ലോയിങ് ഫ്രം ദ വെയിൻസ് ഓഫ് ഇമ്മാനുവൽ. അത് മാത്രമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. ഈ ലോകത്തിൽ എത്ര ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാലും ആ ചിത്രം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പതിയട്ടെ. മറന്നു പോകരുത്. വെൻ യു ലിഫ്റ്റ് അപ് ദ കപ്പ് പറയുക, എലവന എനിക്കും ജയം തന്ന ദൈവത്തിന് സ്തോത്രം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു